The editorial. 2024 ഓഗസ്റ്റ് 23 വെള്ളി 1200 ചിങ്ങം 7 ദീപിക എഡിറ്റോറിയൽ. കണക്കുകൾ കാര്യം പറയട്ടെ, 13 വർഷങ്ങൾക്കു ശേഷം ഇന്ത്യ കനേഷുമാരി അഥവാ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്താൻ പോകുകയാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. സ്വാഗതാർഹം. സർക്കാരുകളുടെ അവകാശവാദങ്ങൾക്കപ്പുറം രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥിതി അറിയാനും ഭാവി കെട്ടിപ്പടുക്കാനുമുള്ള കണക്കെടുപ്പാണിത്. പുതിയ കണക്കുകളുടെ വരികൾക്കിടൽ സർക്കാരുകൾക്കെതിരെയുള്ള കുറ്റപത്രം കണ്ടെത്തിയേക്കുമെങ്കിൽ ഭാവി തീരുമാനങ്ങൾക്ക് ദിശാബോധം നൽകും. അനർഹരെയും അക്കമിട്ട് നിരത്തുകയും ബജറ്റുകൾക്ക് പുതിയ മാനദണ്ഡങ്ങൾ നൽകുകയും രാഷ്ട്രീയ മാനിഫെസ്റ്റോകളെ പുതുക്കി എഴുതിക്കുകയും ചെയ്യും. അടുത്ത മാസം ആരംഭിച്ചേക്കുമെന്ന് കരുതുന്ന സെൻസസ് പൂർത്തിയാകാൻ 1.5 വർഷം വേണ്ടി വന്നേക്കുമെന്നാണ് സൂചന. 2026 മാർച്ചിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനാകും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയവും ഇതിനോടകം തയ്യാറാക്കിയ സമയക്രമത്തിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അംഗീകാരമായാൽ പ്രഖ്യാപനമുണ്ടാകും. ജനങ്ങൾക്കാകുന്ന ഡിജിറ്റൽ സെൻസസ് ആയിരിക്കും നടപ്പാക്കുന്നത്. പ്രതിപക്ഷം നിരന്തരം ആവശ്യപ്പെടുന്ന ജാതി സെൻസസ് ഉണ്ടാകുമോ എന്ന് വ്യക്തമല്ല. പിന്നാക്ക വിഭാഗങ്ങളുടെ സാമ്പത്തിക സാമൂഹിക സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പാക്കണമെങ്കിൽ ജാതി തിരിച്ചുള്ള സെൻസസ് നടപ്പാക്കേണ്ടി വരും. പക്ഷേ RSS എതിരായതിനാൽ BJP സർക്കാർ മടിച്ചു നിൽക്കുകയാണ്. ഇന്ത്യയിലെ ജനവിഭാഗങ്ങളെ ഒന്നിച്ചു പരമ്പരാഗത തൊഴിൽ വൈദഗ്ധ്യങ്ങളെ നിലനിർത്തിയതും ജാതി വ്യവസ്ഥയാണെന്ന പിന്തിരിപ്പൻ വാദമാണ് കഴിഞ്ഞ ദിവസം RSSന്റെ ഹിന്ദി പ്രസിദ്ധീകരണമായ പഞ്ചജന്യം മുഖപ്രസംഗത്തിൽ അവതരിപ്പിച്ചത്. ഇന്ത്യയുടെ ആത്മാഭിമാനം തകർക്കാനാണ് ക്രൈസ്തവ മിഷണറിമാർ ഇന്ത്യയെ ഒന്നിപ്പിക്കുന്ന ജാതി വ്യവസ്ഥ തകർക്കാൻ ശ്രമിച്ചതെന്ന വിചിത്രവാദവും അതിലുണ്ടായിരുന്നു. ജനസംഖ്യ, സ്ത്രീ പുരുഷ അനുപാതം, ആരോഗ്യം, സാമ്പത്തിക സ്ഥിതി, പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം തുടങ്ങിയ സർവേകളെല്ലാം 2011 അടിസ്ഥാന വിവരങ്ങൾ വച്ചാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് മഹാമാരിയാണ് സെൻസസ് വൈകാനുള്ള കാരണമെന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും പിന്നീടുണ്ടായ കാലതാമസത്തിൽ രാഷ്ട്രീയ താൽപര്യങ്ങൾ തള്ളിക്കളയാനാകില്ല. അമേരിക്ക, ബ്രിട്ടൻ, ചൈന തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങളൊന്നും കോവിഡിന്റെ കാരണം പറഞ്ഞ് സെൻസസ് ഒഴിവാക്കിയിട്ടില്ല. കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ചൈനയെ പിന്തള്ളി ജനസംഖ്യയിൽ ഒന്നാമതായിരുന്നു. ഇന്ത്യക്ക് സ്വന്തം കണക്കില്ലാത്തതിനാൽ UN കണക്കുകളെയാണ് ഗവേഷകർ ആശ്രയിക്കുന്നത്. BC 3800 ബാബിലോണിയയിൽ നടത്തിയതാണ് ആദ്യ സെൻസസ് ആയി അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ BC 3000 മൗര്യ ചക്രവർത്തിയായ അശോകൻ കണക്കെടുപ്പ് നടത്തി. 2000 വർഷങ്ങൾക്ക് മുൻപ് അഗസ്റ്റസ് സീസർ നടത്തിയ സെൻസസിനെ കുറിച്ച് ബൈബിൾ പുതിയ നിയമത്തിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. ഗലീലിയയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് ദാവീദിന്റെ പട്ടണമായ ബദലഹേമിലേക്ക് ഗർഭിണിയായ മറിയത്തെയും കൂട്ടിയുള്ള ജോസഫിന്റെ യാത്രക്കിടെയാണ് ക്രിസ്തുവിന്റെ ജനനം. സർക്കാരിന്റെ രേഖകളിൽ പേരെഴുതിക്കാനുള്ള അത്തരം ത്യാഗങ്ങളൊക്കെ സെൻസസിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതാണ്. 1881 ഇന്ത്യയിൽ 10 വർഷത്തിലൊരിക്കലുള്ള സെൻസസ് ആദ്യമായി നടത്തിയത്. 2011 UPA സർക്കാരിന്റെ കാലത്ത് നടത്തിയതാണ് അവസാനത്തേത്. ജാതിയും മതവും സാമൂഹ്യ മാധ്യമങ്ങളും രാഷ്ട്രീയത്തെയും രാഷ്ട്രത്തെയും നിർവചിക്കുന്ന കാലമാണ്. ജനങ്ങൾക്കിടയിലെ സാമ്പത്തിക അന്തരം വർദ്ധിക്കുമ്പോഴും നാം വികസനത്തിന്റെ കുതിപ്പിലാണെന്ന് അവകാശപ്പെടുന്നു. മദ്യവും മയക്കുമരുന്നും കുറ്റകൃത്യങ്ങളും ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങളും മനുഷ്യവംശത്തിന് സമ്മാനിച്ചത് എന്താണെന്ന് തിരിച്ചറിയണം. കുടിയേറ്റത്തിന്റെ കൃത്യമായ കണക്കുകൾ അറിഞ്ഞാൽ മാറുന്ന ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റിവെക്കുന്ന അതിരുകൾ കാണാം. ശരിയായ കണക്കുകളില്ലാതെ ശരിയായ രാഷ്ട്രീയ നയങ്ങളോ തീരുമാനങ്ങളോ ഉണ്ടാകില്ല. അതായത്, സെൻസസ് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ തെറ്റായ കണക്കുകളെ അവലംബിച്ച് തെറ്റായ അവകാശവാദങ്ങൾക്കുള്ള കളമൊരുക്കുക എന്നാണ്. അതുകൊണ്ട് തന്നെ കാലാനുസൃതമായ വിവരശേഖരണങ്ങൾ ഉൾപ്പെടുത്തി എത്രയും വേഗം സെൻസസ് പ്രഖ്യാപനമുണ്ടാകട്ടെ. The editorial.